2024 മാർച്ച് 7 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ഭൂമിയിൽ നാളെ മനുഷ്യൻ ഉണ്ടാകുമോ? അശോകൻ വേങ്ങശ്ശേരി എഴുതുന്നു. ആഗോള താപനവും കാലാവസ്ഥ വ്യതിയാനവും അന്തരീക്ഷ മലിനീകരണവും സൃഷ്ടിക്കുന്ന അതീവ ഗുരുതരമായ വിപത്തുകളെ സംബന്ധിക്കുന്ന വാർത്തകളും നിരീക്ഷണങ്ങളും പഠനങ്ങളും ലോക വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ ഉൾപ്പെടെ സർവ്വജീവജാലങ്ങളുടെയും അവയുടെ ആവാസ വ്യവസ്ഥകളുടെയും നിലനിൽപ്പിന് ഭീഷണി ഉയർത്താൻ ആഗോള താപനവും അതിന്റെ പരിണിത ഫലങ്ങളും ഇടയാക്കിയിട്ടുണ്ട്. അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും അടച്ചിടാനും ഗതാഗതം വലിയ തോതിൽ നിയന്ത്രിക്കുവാനും നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലേത്. അന്തരീക്ഷ മലിനീകരണ സൂചികയിൽ ലോകത്ത് ഒന്നാമതുള്ള ഡൽഹിക്കു പുറമെ മുംബൈ ഉൾപ്പെടെ പല നഗരങ്ങളിലും സമാന സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു എന്നത് ഈ മഹാവിപത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. രാജ്യത്തെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ പകുതിയോളവും ഉണ്ടാവുന്നത് എണ്ണമറ്റ ഇരുചക്രവാഹനങ്ങളും കാറുകളും ബസ്സുകളും ലോറികളും ട്രക്കുകളും ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ നിന്നാണ്. ഡീസലിന്റെയും പെട്രോളിന്റെയും ഉപഭോഗം കുറയ്ക്കാൻ കഴിഞ്ഞ അന്തരീക്ഷ മലിനീകരണം വലിയ അളവിൽ പ്രതിരോധിക്കാൻ കഴിയും. ഇലക്ട്രിക്, സോളാർ, ബയോ ഫ്യൂവൽസ് തുടങ്ങിയ പുതിയ ഇന്ധന സ്രോതസ്സുകൾ ഉപയോഗിച്ച് വാഹന ഗതാഗത രംഗത്ത് സമ്പൂർണ്ണ മാറ്റമുണ്ടാക്കാൻ അനധി വിദൂര ഭാവി ഇല്ലെങ്കിലും കഴിയേണ്ടതാണ്. കാലം തെറ്റി പെയ്യുന്ന മഴയും അതിപ്രളയങ്ങളും കടുത്ത വേനലും ലോകത്തെവിടെയും ആവർത്തിക്കപ്പെടുന്ന പ്രതിഭാസമായിരിക്കുന്നു. പരമ്പരാഗതമായി ശൈത്യ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന ദേശങ്ങളിൽ കഠിനമായ വേനലും വരൾച്ചയും അനുഭവപ്പെടുന്നു. ശൈത്യ മേഖലയിൽപ്പെട്ട ഇറ്റലിയുടെ വടക്കൻ ദേശങ്ങൾ ആഫ്രിക്കൻ രാജ്യമായി ഇത്യോപ്യയിലെ അതിരൂക്ഷമായ വരൾച്ചയുടെ പിടിയിലായിരിക്കുന്നു എന്നതാണ് ദ ഗാർഡിയൻ പത്രം കഴിഞ്ഞ നവംബറിൽ റിപ്പോർട്ട് ചെയ്തത്. അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലുമൊക്കെ ആവർത്തിക്കപ്പെടുന്ന ചക്രവാത ചുഴികളുടെ ഫലമായി ചെന്നൈയിലും മധുരയിലും പ്രളയമുണ്ടായത് ഈയിടയ്ക്കാണ്. ചിലയിടങ്ങളിൽ അമിത മഞ്ഞുവീഴ്ച ഉണ്ടാവുമ്പോൾ മറ്റിടങ്ങളിൽ നദികളും തടാകങ്ങളും വറ്റി വരളുന്നു. വേനൽക്കാലങ്ങളിൽ ആമസോൺ മേഖലകളിൽ ഓസ്ട്രേലിയയിലും കാലിഫോർണിയയിലും വനങ്ങൾ മാസങ്ങളോളം കത്തിപ്പടരുന്നത് പതിവായിരിക്കുന്നു. വൈവിധ്യമാർന്ന അനേകം സസ്യങ്ങളും ജീവികളും കാട്ടുതീയിൽ വംശനാശത്തിന് ഇരയായി തീരുന്നു. ആഗോള അന്തരീക്ഷ ഊഷ്മാവ് നിയന്ത്രിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന മഞ്ഞുപാളികൾ അതിവേഗത്തിൽ ഉരുകി നഷ്ടപ്പെടുന്നു. ഹിമാലയത്തിൽ മഞ്ഞുപാളികൾ ഉരുകി പ്രളയവും മണ്ണൊലിപ്പും ഉണ്ടാവുന്നത് പതിവായിരിക്കുന്നു. 2013 ജൂണിലുണ്ടായ ഉത്തരാഖണ്ഡ് പ്രളയത്തിൽ ഈ ലേഖകൻ 3 ആഴ്ചയോളം ഹിമാലയത്തിൽ കുടുങ്ങിപ്പോയത് ഓർമ്മിപ്പിക്കുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത്. ഐസ്ലൻഡിലും ഗ്രീൻലാൻഡിലും അന്റാർട്ടിക്കയിലും മഞ്ഞുപാളികൾ അതിവേഗം ഉരുകുകയാണ്. ഇക്കഴിഞ്ഞ നവംബറിൽ ദുബായിൽ നടന്ന ആഗോള കാലാവസ്ഥ ഉച്ചകോടിക്ക് തൊട്ടുമുമ്പ് അന്റാർട്ടിക്ക സന്ദർശിച്ച യുഎൻ സെക്രട്ടറി ജനറൽ അവിടുത്തെ മഞ്ഞുരുകലിന്റെ വ്യാപ്തി നേരിൽ കാണുകയുണ്ടായി. മഞ്ഞുപാളികളുടെ നാടായ അന്റാർട്ടിക്കയിൽ പൂച്ചെടികളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതായും വിചിത്രമായ വാർത്തകൾ ഈയിടെ വായിച്ചത് ഓർമ്മിപ്പിക്കുന്നു. മഞ്ഞുരുകലിന്റെ അനന്തര ഫലമായി കടൽ ജലനിരപ്പ് ഉയരുകയും പല തീരദേശങ്ങളും ദ്വീപ് രാജ്യങ്ങളും കടലിൽ അലിഞ്ഞു ചേരുകയും ചെയ്യുന്നു. അങ്ങനെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ നിരവധി നേർക്കാഴ്ചകൾ ആഗോള താപനത്തിന്റെ ഭീതിദത്തമായ ഓർമ്മപ്പെടുത്തലുകളായി നമ്മെ ഇന്ന് വേട്ടയാടുന്നു. മനുഷ്യരാശി ആഗമാനം പങ്കുവയ്ക്കുന്ന നമ്മുടെ പൊതുസ്വത്തായ ഭൂമി ആഗോള താപനത്തിന്റെ ഫലമായി മനുഷ്യൻ ഉൾപ്പെടെയുള്ള പല ജീവജാലങ്ങൾക്കും താമസയോഗം അല്ലാതെ ആവുന്ന കാലം വിദൂരമല്ല. ഇപ്പോഴത്തെ നില തുടർന്ന് കഷ്ടിച്ച് 100 കൊല്ലം കഴിയുമ്പോൾ ഭൂമിയുടെ രൂപവും ഭാവവും പാടെ വ്യത്യസ്തമായിരിക്കും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഒരുപക്ഷെ മനുഷ്യനും പക്ഷി മൃഗാദികൾക്കും വാസയോഗ്യമല്ലാത്ത അവസ്ഥ സംജാതമായേക്കാം. പരിസ്ഥിതിലോല മേഖലകൾ ഉൾപ്പെട്ട പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏതാനും വർഷം മുൻപ് തയ്യാറാക്കപ്പെട്ട ഗാഡ്ഗിൽ റിപ്പോർട്ടും പിന്നീട് വന്ന കസ്തൂരിരംഗൻ റിപ്പോർട്ടും പുരോഗമനവാദികളായ നമ്മൾ എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് ഓർക്കുക. അതിന്റെ തിക്തഫലങ്ങൾ 2018 മുതൽ പലതവണ കേരളം അനുഭവിക്കുകയും ചെയ്തു. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും ആഗോളതാപനം പ്രതിരോധിക്കുന്നതിനും നിയമങ്ങൾ എവിടെയും ഉണ്ടെങ്കിലും അവ കൃത്യമായി പരിപാലിക്കുന്നതിൽ ഗുരുതരമായ ഉദാസീനതയും അനാസ്ഥയും നിലനിൽക്കുന്നതാണ് ദൌർഭാഗ്യകരം. പ്രധാനമായും യൂറോപ്പിലും അമേരിക്കയിലും 19-ാം നൂറ്റാണ്ടിലും അതിനുശേഷവും ഉണ്ടായ വ്യവസായവൽക്കരണത്തിന്റെ ഫലമായി അന്തരീക്ഷത്തിലേക്ക് തള്ളിയ കാർബൺ ഡൈ ഓക്സൈഡ് ഉൾപ്പെടെ ഉള്ള ഹരിതഗ്രഹ വാതകങ്ങളുടെ അമിത സാന്നിധ്യമാണ് ആഗോളതാപനമെന്ന പ്രതിഭാസത്തിന് അടിസ്ഥാന ഹേതു. ഫോസിൽ ഇന്ധനങ്ങൾ ഇന്ന് പൊതുവെ അറിയപ്പെടുന്ന പെട്രോളും ഡീസലും പ്രകൃതിവാതകവും കൽക്കരിയും ഇന്ധനമായി ഉപയോഗിക്കും തോറും അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. കാർബണിന്റെ ഉപഭോഗം കുറയ്ക്കാതെ ആഗോളതാപനത്തെ പിടിച്ചു നിർത്താൻ ലഘൂകരിക്കാനോ കഴിയില്ല. പ്രകൃതിയുടെ സന്തുലിത അവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന ഏത് പ്രവൃത്തിയും പരിസ്ഥിതിക്ക് ആവാസ വ്യവസ്ഥയുടെ നാശത്തിനും ആഗോളതാപനത്തിനും കാരണമായി തീരും. ആഗോള വ്യാപകമായി കാർബൺ ഉപഭോഗം കുറയ്ക്കാനുള്ള ആസൂത്രിത പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടുകളായി ആവുമ്പോഴും കാര്യമായ പുരോഗതി ഇക്കാര്യത്തിൽ കൈവരിക്കാനായിട്ടില്ല. കാർബൺ അടിസ്ഥാനം അല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകൾ പരക്കെ ഉപയോഗിക്കപ്പെടുകയും അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കപ്പെടുകയും പ്രകൃതി സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്താലല്ലാതെ നമ്മൾ നേരിടുന്ന വിപത്തിനെ പ്രതിരോധിക്കാൻ ആകില്ല. അതിന് ലോകത്തെ വൻകിട ഉൽപാദന ശക്തികൾ ഉൾപ്പെടെ ഓരോരുത്തരുടെയും സംഭാവനകൾ അത്യന്താപേക്ഷിതമാണ്. താനും അതിൽ പരാജയപ്പെട്ടാൽ അനന്തര തലമുറ നമുക്ക് മാപ്പ് തരില്ല. ആഗോളതാപനം ഏറുകയും കാലാവസ്ഥ പ്രകൃതികൾ മാറുകയും ഭൂമി അതിന് അനുസൃതമായി പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ആ ഭൂമിയിൽ കാണപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു ജീവി മനുഷ്യനായിരിക്കും